ശ്രീ സൂര്യകൃഷ്ണമൂർത്തി, ഓസ്ട്രേലിയയിൽ ഈ വർഷവും സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ പരിപാടികൾ അവതരിപ്പിക്കുകയാണല്ലോ. ഇവിടുത്തെ കലാ ആസ്വാദകർക്ക് വേണ്ടി എന്താണ് താങ്കൾ കരുതി വച്ചിരിക്കുന്നത്?
നമ്മൾ സാധാരണ ചെയ്യുന്നത് ക്ലാസിക്കൽ കലകളുടെ മഹത്വം അറിയിക്കുന്ന കലാപരിപാടികളാണ് അവതരിപ്പിക്കാറുള്ളത്. ദി റിച്ച് ഇന്ത്യൻ കൾച്ചർ, അതിന്റെ വില മനസ്സിലാക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് നമ്മൾ അവതരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സൂര്യയുടെ പരിപാടികൾ, ദേ ആർ നോട്ട് ടു എന്റർടൈൻ അതേഴ്സ്, ഇറ്റ് ഇസ് മെയിൻലി ടു എൻറിച്ച് or to educate others, the importance and the strength and the power of Indian culture. Mainly, പലപ്പോഴും ഓസ്ട്രേലിയ, യു എസ് എ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരം പരിപാടികൾക്ക് ഓഡിയൻസ് ഉണ്ടാകുമോ, സ്വീകാര്യമാണോ എന്നൊക്കെ പലർക്കും ഒരു ചിന്തയുണ്ട്, അങ്ങനെ ഒരു പേടിയുമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു ഓഡിയൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്.
ഇന്ത്യയുടെ ഈ ശാസ്ത്രീയ കലകൾ പലപ്പോഴും വിദേശത്ത് വിദേശികളെയാണ് കൂടുതലായി ആകർഷിക്കാറുള്ളത്. പക്ഷെ താങ്കളുടെ ഷോകൾ പലപ്പോഴും വിദേശത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ച് തന്നെയാണെന്ന് തോന്നുന്നു.
എന്റെ എല്ലാ പരിപാടികളും, സൂര്യയുടെ എല്ലാ പരിപാടികളും ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ, ഇന്റർനാഷണൽ ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്ന ഒരു മോട്ടോയുടെ പുറത്താണ് നടത്തുന്നത്. അതിൽ ഏകദേശം പലയിടത്തും പകുതിയോളം ഓഡിയൻസ് എന്ന് പറയുന്നത് ലോക്കൽ ആൾക്കാരായിരിക്കും. ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ ഓസ്ട്രേലിയൻസ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ളത് പങ്കെടുക്കുന്നത് എന്താ വെച്ചാല് അവര്, ഇതൊരു വലിയ അവസരമാണ്. ഇത് ഇങ്ങനെയുള്ള പരിപാടികൾ അവിടെ നടക്കുന്നത് വിരളമായിട്ടാണ്. അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി, ദേ കം ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദസ്. അവർക്കൊരു എന്താ ഇന്ത്യയോടുള്ള ഒരു പ്രതിബദ്ധ, അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള താല്പര്യം, ഇന്ത്യൻ കലകളോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് അവരും വരുന്നത്.
തീർച്ചയായും. പക്ഷെ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള വിദേശത്തേക്ക് വരുന്ന, ഇന്ത്യയിൽ നിന്ന് വരുന്ന കലാരൂപങ്ങളെല്ലാം കൂടുതലും ഒരു ബിസിനസ് താല്പര്യമായാണ് വരുന്നത്. പക്ഷെ അത്തരത്തിലല്ലാതെ വരുന്ന ഒരു പക്ഷെ വളരെ അപൂർവം ഷോകളിലൊന്നായിരിക്കും താങ്കളുടേത്. എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു?
അത് ഞാൻ നേരത്തെ എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ 37 വർഷമായിട്ട് ഇത് എങ്ങനെയാ കൊണ്ടുപോകുന്നത്? നമുക്കൊരു ഓഫീസ് ഇല്ല, പെയ്ഡ് സ്റ്റാഫ് ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോ എങ്ങനെയാണ് ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പലരും ചോദിക്കും. ഈശ്വരാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. 36 രാജ്യങ്ങളിൽ ഇപ്പോ ചാപ്റ്റേഴ്സ് ഉണ്ട് സൂര്യയുടെ. ഒരിടത്തും ഒരു ചാപ്റ്ററില് നമുക്കൊരു ഓഫീസോ പെയ്ഡ് സ്റ്റാഫോ കളക്ഷനോ ഒന്നുമില്ല. അപ്പൊ ഈ നമ്മൾ ഈ നോൺ കമേഴ്സ്യൽ എന്ന് പറയുമ്പോ നമ്മൾക്ക് വരുന്ന ആർട്ടിസ്റ്റും അതുപോലെയാണ്. സൂര്യയിൽ പരിപാടി അവതരിപ്പിക്കുകയാണെങ്കിൽ അവര് സാധാരണ അവർ വാങ്ങുന്ന തുകയൊന്നും അല്ല പ്രതിഫലമായിട്ട് ഞങ്ങളുടെ വാങ്ങുന്നത്. ഞങ്ങളുടെ ഒന്നും ചോദിക്കാറ് കൂടുതലും ആരും. ഞങ്ങൾ എന്താണ് ദക്ഷിണ കൊടുക്കുന്നത് അത് വാങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. ദാസേട്ടനെ പോലുള്ള ഒരാൾ, അദ്ദേഹത്തിന് 10-20 ലക്ഷം രൂപ കൊടുക്കാൻ ആളുണ്ട് ഒരു ദിവസത്തെ കച്ചേരിക്ക്. അദ്ദേഹം കഴിഞ്ഞ 37 വർഷമായിട്ട് ഒക്ടോബർ 1 ഒരു ക്ഷണം ഞങ്ങൾ ഇവിടുന്ന് ഒരു ലെറ്റർ പോലും അയക്കുന്നില്ല. അദ്ദേഹം വന്ന് പാടുന്നു. അദ്ദേഹത്തിന്റെ പ്ലെയിൻ ഫയർ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹം 37 വർഷമായിട്ട് ഇവിടെ വന്നിരുന്ന് പാടുന്നു എന്ന് പറയുമ്പോ അതാണ് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. പത്മ സുബ്രഹ്മണ്യം ആയാലും ശോഭനയായാലും ആരായാലും സൂര്യയിൽ പ്രവർത്തിക്കുന്നത് അവരുടെ കൂടി ചുമതലയാണ് വന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്.
താങ്കളെ കുറിച്ച് കൂടി ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി ഒന്ന് ചോദിക്കുകയാണ്. 37 വർഷമായി സൂര്യ തുടങ്ങിയിട്ട്, അതിനു മുമ്പ് ISRO ശാസ്ത്രജ്ഞനായിരുന്ന നടരാജൻ കൃഷ്ണമൂർത്തി, പിന്നീട് സൂര്യ കൃഷ്ണമൂർത്തി ആയത് എങ്ങനെയാണ്?
എന്നെ സൂര്യ കൃഷ്ണമൂർത്തി എന്ന് ആദ്യം വിളിച്ചത് നഴ്സറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മകളാണ്, പഠിച്ചുകൊണ്ടിരുന്ന എന്റെ മകളാണ്. പക്ഷെ എന്നെ ഈ പ്രചാരത്തിൽ ഇങ്ങനെ ആക്കിയത് ന്യൂസ് പേപ്പേഴ്സും ജനറൽ പബ്ലിക്കുമാണ്. പിന്നെ സൂര്യ കൃഷ്ണമൂർത്തി എന്ന പേര് ആയി മാറി. അങ്ങനെയാണ്, അതായത് ദൈവം തന്നിട്ടുള്ള, ജനങ്ങൾ തന്നിട്ടുള്ള ഒരു ഒരു ഉപഹാരമായിട്ട് ഞാൻ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു.
സൊസൈറ്റി തുടങ്ങിയതിനു ശേഷമായിരുന്നു മകൾ ഇങ്ങനെ വിളിച്ചത്?
നമ്മുടെ ഈ ടാഗോർ തിയേറ്ററിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അവൾ 1-ാം ക്ലാസ്സിലായപ്പോ എന്റെ അവളുടെ ടീച്ചർ ചോദിച്ചു, ഓരോ കുട്ടികളുടെ അടുത്ത് നിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്? അപ്പൊ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അച്ഛൻ ഡോക്ടറാണ്, എന്റെ അച്ഛൻ എഞ്ചിനീയറാണ്, എന്റെ അച്ഛൻ വക്കീലാണ്, എന്റെ അച്ഛൻ ബിസിനസ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവളോട് ചോദിച്ചു, നിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു, എന്റെ അച്ഛൻ ടാഗോർ തിയേറ്ററിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് തുടക്കം. അപ്പൊ അവള് വിചാരിച്ചിരുന്നത് ഞാൻ, എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇത് പ്രത്യേകിച്ച് ശമ്പളം പറ്റുന്ന പണിയൊന്നുമില്ല, ഇതാണ് എന്റെ മുഴുവൻ പണി എന്നുള്ള ഇതിൽ വന്നു. അതിനു മുമ്പ് തന്നെ അവള് എന്നെ സൂര്യ കൃഷ്ണമൂർത്തി എന്നാ വിളിക്കുന്ന. അവള് പേരെന്താ, അച്ഛന്റെ പേരെന്താന്ന് വെച്ചാൽ സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയും.
എന്തായിരുന്നു, ISRO ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം ഉൾപ്പെടെ ഉള്ളവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് താങ്കൾ. അത് ഉപേക്ഷിച്ച് ഈ ഒരു കലയ്ക്ക് വേണ്ടി മാറാനുള്ള ഒരു കാരണം എന്തായിരുന്നു?
അത് ദൈവത്തിന്റെ നിശ്ചയമാണ്. ഒരു ഉൾവിളി എന്നുള്ളത് ഉണ്ടാകും എല്ലാവർക്കും. എല്ലാവരുടെയും ജന്മത്തിന്, ഒരു ജനിക്കുന്ന ഭൂമിയിൽ ജനിക്കുന്നത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അന്ന് മുതലാണ് ശരിക്കുള്ള ജീവിതം തുടങ്ങുന്നത്. അപ്പൊ എന്റെ ജീവിത ലക്ഷ്യം ഇതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ, അതല്ലെങ്കിൽ ഈശ്വരൻ എന്നെ മനസ്സിലാക്കി തന്നപ്പോൾ ഞാൻ ജോലി രാജിവെച്ച് മുഴുവൻ സമയം പ്രവർത്തനം ചെയ്യുകയാണ്. അത് എനിക്ക് ഞാൻ ടോട്ടൽ സറണ്ടർ ടു ആർട്ട്, ടോട്ടൽ സറണ്ടർ ടു ഗോഡ് ആണ്. എനിക്ക് ശമ്പളമില്ല. ഞാൻ ഒരു എത്രയോ പരിപാടികൾ ഞാൻ സംവിധാനം ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു, എഴുതുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും പ്രതിഫലം വാങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് ഒരു പൈസ പോലും കടമില്ല. ഇപ്പോൾ എന്റെ മക്കളെ നല്ല നിലയിലായി, അതെല്ലാം ഈശ്വരൻ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു.
പല പദവികളും താങ്കൾ ഇപ്പോൾ വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർവകലാശാല ഡീൻ പദവി ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം എല്ലാത്തിലും ക്രിയാത്മകമായി ഇടപെടാൻ താങ്കൾക്ക് കഴിയാറുണ്ടോ?
ഞാൻ ഇടപെടണം എന്നുള്ളതാണ്. എന്റേതായിട്ടുള്ള ഒരു മാർക്ക് ഉണ്ടാകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് പാവപ്പെട്ടവൻ, യഥാർത്ഥ കലാകാരൻ ആരാണ് എന്ന് നിർവചിക്കാനായിട്ട് ഈ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് എനിക്ക് സാധിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ സ്വപ്നം എന്ന് പറയുന്ന അതാണ്. അപ്പൊ ഈ സിനിമ മാത്രമല്ല കല എന്ന് പ്രചരിപ്പിക്കാനും ഞാൻ എന്റെ പൊസിഷൻ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരുടെയും കരുതുന്നത് ഈ കച്ചവട സിനിമ മാത്രമാണ് കലയെന്നും, അത് നമുക്കറിയാമല്ലോ സിനിമയ്ക്ക് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യത്തെ കുറിച്ച്. അതല്ല, യഥാർത്ഥ കലാകാരൻ മറ്റുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ളത് വിളിച്ചു പറയാനും കൂടി ഞാൻ ഈ ഇപ്പം തന്നെ കേരള സർക്കാർ നാടകത്തിന് മത്സരം നടത്തുന്നു, കേരള സർക്കാർ തന്നെ സിനിമയ്ക്ക് മത്സരം നടത്തുന്നു. അപ്പൊ സിനിമയിൽ മത്സരം നടത്തിയിട്ട് ഏറ്റവും നല്ല സംവിധായകൻ, ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല നടി ഒക്കെ പറയുന്നു. ഇവിടെയും നാടകത്തിനും ഇതുപോലെ ഏറ്റവും നല്ല നടൻ, നടി, സംവിധായകൻ എന്നൊക്കെ പറഞ്ഞു പോകും. ഏറ്റവും നല്ല നടന് സർക്കാർ കൊടുക്കുന്നത് എത്ര തുകയാണ്? 50,000 രൂപയാണെങ്കിൽ നാടകത്തിന് കൊടുക്കുന്നത് 7,500 രൂപയാണ്. ഏറ്റവും നല്ല ഒരേ ഗവൺമെന്റ് കൊടുക്കുന്ന പുരസ്കാരത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സിനിമയ്ക്ക് 3,000 രൂപയും ആ സിനിമാ നടനേക്കാൾ കഴിവുള്ള ഒരു നാടക നടനും കൊടുക്കുന്നത് 7,500 രൂപയാണ്. അപ്പൊ അതിനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യാണ്. ഈ ഇപ്പോഴുള്ള ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് തന്നെ ഒരു കടുക് മണിയെടുത്തിട്ടുള്ള ഒരു ഏറാണ് ഈ അനീതിക്കെതിരെ. അത് എവിടെയെങ്കിലും അവർക്ക് കൊള്ളും എന്നെങ്കിലും. അപ്പോ ഒന്നുകിൽ സിനിമയുടെ അവാർഡ് 7,500 ആയിട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ നാടകത്തിന്റെ അവാർഡ് മറ്റതിന്റെ എത്രയാണോ അത്രയും ആക്കി ഉയർത്തുക. അതാണ്
ഇത് സിനിമാ രംഗത്തെ മനസ്സിലാക്കാതെ നിന്നല്ല താങ്കൾ പറയുന്നതെന്നും എല്ലാവർക്കും ബോധ്യമുണ്ട്. കാരണം പലപ്പോഴും ദേശീയതലത്തിലും സംസ്ഥാനത്തിലും എല്ലാം സിനിമാ അവാർഡ് നിർണയ ജൂറികളിൽ ചെയർമാൻ വരെ ആയിരുന്ന ആളാണല്ലോ താങ്കളല്ലേ?
ആണ്. എന്നാലും ഞാൻ എനിക്കുള്ള എന്താ വെച്ചാൽ പത്മശ്രീയുടെ അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയം തോന്നി ഇത് ഫിലിംഫെയർ അവാർഡാണോ ഏതോ സിനിമയുടെ അവാർഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എന്ന് തോന്നുന്ന രീതിയിലാണ് കുറെ ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മുടെ തോപ്പിൽ പാസിക്കും നമ്മുടെ നാടക 65 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു നാടകക്കാരൻ ഇതുവരെ പത്മശ്രീ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കഥാപ്രസംഗക്കാരന് സാംബശിവനും കെ വാദ്യാരും ഒക്കെ ഉള്ള കടാമംഗലം സദാനന്ദനും ഒക്കെ ഉള്ള നാട്ടിലെ കഥാപ്രസംഗത്തിന് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ വയലാർ രാമവർമ്മയ്ക്കും പി ഭാസ്കരനും ദേവരാജൻ മാസ്റ്ററിനും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ എൻ പിള്ളയ്ക്കും തോപ്പിൽ പാസിക്കും കെ ടി മുഹമ്മദിനും ഓ മാധവനും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ലജ്ജിക്കണം. അവിടെ ഇപ്പോഴെങ്കിലും നമ്മൾ പ്രതികരിക്കണം. അവിടെയാണ് ഈ ശ്രീദേവിയും സൈഫ് അലിഖാനും സജോളും ഒക്കെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത ആൾക്കാർ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അക്കിത്തം പോലുള്ള മഹാകവി ഒന്നും അല്ലാത്ത എന്ന് ഓർക്കണം. ഗാന്ധിയനായ ഗോപിനാഥൻ നായർ അദ്ദേഹത്തിന്റെ പേരാണ് ഇത്തവണ കേരള ഗവൺമെന്റ് പത്മശ്രീക്ക് റെക്കമെൻഡ് ചെയ്തത്. കൊടുത്തത് ശ്രീദേവി എന്ന നടിക്കാണ്. എന്താണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം? കെ ഇ മാമൻ ഇവരെല്ലാം ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? മറ്റൊരു പൈസ വാങ്ങി അഭിനയിക്കുന്ന കുറെ പേർക്ക് കച്ചവടക്കാർക്ക് ട്രേഡേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കണം മലയാളികൾ. അതാണ് വേണ്ടത്. അതാണ് അതിനെ ഞാൻ ഈ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം.
അതിനോട് തുടർച്ചയായി തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ 50th വാർഷികത്തിൽ ദില്ലിയിൽ പരിപാടി അവതരിപ്പിച്ചതിൽ അതിന് നേതൃത്വം നൽകിയത് താങ്കളായിരുന്നു. ഇത്തരത്തിൽ നിരവധി പരിപാടികൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച താങ്കളായിരുന്നു. പക്ഷെ താങ്കൾക്ക് അർഹമായിട്ടുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന് ഒരു അതിന്റെ ഒരു പ്രേക്ഷകനായിട്ടുള്ള എനിക്ക് തോന്നുന്നു. താങ്കൾക്ക് എന്താണ് അതേക്കുറിച്ച് തോന്നിയിട്ടുള്ളത്?
കാരണം ഞാനിത് എല്ലായിടത്തും ഇങ്ങനെ പറയുന്നത് കൊണ്ടാകാം, ഇതിനെതിരെ സംസാരിക്കുന്നത് കൊണ്ടാകാം എന്നെ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. മറ്റു ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ളത് ഒരുപാട് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് കിട്ടാത്തതിന് കാരണം ഇത് ഉറച്ചു പറയില്ലേ, എല്ലാ മീഡിയയിലും ഞാൻ പറയുകയില്ലേ. ഇത്
വളരെയധികം നന്ദി SBS മലയാളത്തോട് സംസാരിച്ചതിന്.